السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين
കഴിഞ്ഞ രണ്ട് ഖുത്ബകളിലായി ഞാൻ കർമ്മ സംസ്കരണത്തെ സംബന്ധിച്ച് വിശദീകരിച്ചു വരികയാണ്. കഴിഞ്ഞ ജുമായിൽ ഈ വിഷയ സംബന്ധമായി ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാം നമുക്ക് നൽകിയിരിക്കുന്ന അധ്യാപനങ്ങളുടെ ചില ഭാഗങ്ങളെക്കുറിച്ച് ഞാൻ ചോദ്യരൂപത്തിൽ നിങ്ങൾക്ക് മുമ്പാകെ സമർപ്പിച്ചിരുന്നു. അഥവാ ഏത് രീതിയിലാണ് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം നമ്മോട് ഈ കാര്യങ്ങളെക്കുറിച്ച് ഉണർത്തിയിരിക്കുന്നത് എന്നും ചോദ്യോത്തര ശൈലിയിൽ നാം ആ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നതിനെ കുറിച്ചും പറഞ്ഞിരുന്നു. നമ്മുടെ കർമ്മങ്ങളുടെ പരിഷ്കരണം കേവലം ഈ കാര്യങ്ങളിൽ മാത്രം പരിമിതമായതല്ല. ഇസ്ലാമിക അധ്യാപനങ്ങൾക്ക് എണ്ണമറ്റ വശങ്ങളുണ്ട്. എണ്ണമറ്റ കൽപ്പനകൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ അധ്യാപനങ്ങളിൽ നമ്മുടെ സംസ്കരണത്തിനായിക്കൊണ്ട് വ്യക്തമായ രീതിയിൽ പറയുന്നു, ഞാൻ നിങ്ങളോട് സത്യമായും സത്യമായും പറയുന്നു, ഏതൊരു വ്യക്തിയാണോ വിശുദ്ധ ഖുർആന്റെ 700 കൽപ്പനകളിൽ ഒരു നിസാരമായ കൽപ്പനയെ പോലും അവഗണിക്കുന്നത്, അവൻ മോക്ഷത്തിന്റെ വാതിൽ തന്റെ സ്വകരങ്ങളാൽ കൊട്ടിയടക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മളെ ഭയചകിതരാക്കുന്ന വിഷയമാണ്. നാം നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും ഓരോ ചുവടുവെപ്പും ആലോചിച്ചും ചിന്തിച്ചും എടുത്തു വെക്കേണ്ടതുണ്ട്. ഞാൻ മുൻകഴിഞ്ഞ ഖുത്ബകളിലും പറഞ്ഞതാണ്, ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആഗമനോദ്ദേശം വിശുദ്ധ ഖുർആന്റെ കൽപ്പനകളെ നമ്മിൽ നടപ്പിൽ വരുത്തുക എന്നതാണ്, ഈ അധ്യാപനങ്ങളെ നിലനിർത്തുക എന്നതാണ്. അതുപോലെ റസൂലെ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധ സ്വഭാവ മാതൃകയിലും അദ്ദേഹത്തിന്റെ മാർഗത്തിലും നമ്മെ നയിക്കുക എന്നതാണ്. ഈ ലക്ഷ്യപ്രാപ്തിക്കായി അദ്ദേഹം വീണ്ടും വീണ്ടും നമ്മളുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. അഥവാ നാം ആത്മാർത്ഥതയോടുകൂടി നമ്മുടെ ആത്മപരിശോധന നടത്തുകയാണെങ്കിൽ, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കർമ്മപരമായ സംസ്കരണം, ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങൾ കേട്ട് കുറച്ചു ദിവസത്തേക്ക് സാധ്യമാകുന്നു. പിന്നീട് വീണ്ടും ഏതവസ്ഥയിലാണോ ഉണ്ടായിരുന്നത് അതേ അവസ്ഥയിലേക്ക് തന്നെ നമ്മിൽ ഭൂരിഭാഗം ആളുകളും മടങ്ങുന്നതായി കാണുന്നതാണ്. ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ ഉദാഹരണമായി പറഞ്ഞ കളിപ്പാട്ടത്തെ പോലെയാണ് നമ്മുടെ അവസ്ഥ. അതിന്റെ മൂടിയുടെ സമ്മർദ്ദമുള്ളത് വരെ അതടങ്ങിയിരിക്കുന്നു. മൂടി തുറക്കുമ്പോൾ തന്നെ സ്പ്രിംഗ് അതിനെ പുറത്തേക്ക് എടുത്തെറിയുന്നു. അതുപോലെ ഏതുവരെ ഒരു വിഷയത്തെക്കുറിച്ച് തുടർച്ചയായി ഉപദേശം തുടർന്നുകൊണ്ടേ ഇരിക്കുന്നുവോ അധികപക്ഷമായ ആളുകളിലും അതിന്റെ സ്വാധീനമുണ്ടാകുന്നു. ഈ ഉപദേശങ്ങളുടെ സമ്മർദ്ദം നിൽക്കുമ്പോൾ തിന്മയുടെ സ്പ്രിംഗ് അല്ലെങ്കിൽ സ്വാർത്ഥതയുടെ സ്പ്രിംഗ് തെറിപ്പിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു തിന്മയിലേക്ക് എടുത്ത് എറിയപ്പെടുന്നു. പല പരിശുദ്ധരായ വ്യക്തികളും കഴിഞ്ഞ കുത്തബകൾക്ക് ശേഷം എനിക്ക് എഴുതുകയുണ്ടായി, അതായത് ഞങ്ങൾ പരിശ്രമിക്കുകയും ചെയ്യുന്നു, ദുആയും ചെയ്യുന്നുണ്ട്, ആയതിനാൽ ഈ കുത്തബകളുടെ സ്വാധീനം കൊണ്ട് അടച്ചു മൂടപ്പെട്ട ഈ തിന്മയുടെ കളിപ്പാട്ടം എന്നേക്കുമായി അടഞ്ഞു തന്നെ ഇരിക്കുവാനും അത് കുറച്ചു കാലത്തിനു ശേഷം പുറത്തേക്ക് വരാതിരിക്കുവാനുമായി താങ്കളും ദുആ ചെയ്യുക എന്നവർ അപേക്ഷിക്കുന്നു. എന്തായാലും നാം വിചിന്തനം ചെയ്യേണ്ടതുണ്ട്. എന്ത് കാരണം കൊണ്ടാണ് ഈ കളിപ്പാട്ടം, ഈ ജാക്ക് വീണ്ടും വീണ്ടും തന്റെ പെട്ടിയിൽ നിന്നും പുറത്തേക്ക് വരുന്നത് എന്നാണ്. ഒരു വിഷയത്തിൽ പരിഷ്കരണം സാധ്യമാകണമെങ്കിൽ അല്ലെങ്കിൽ സംസ്കരണത്തിന്റെ വിവിധങ്ങളായ മാർഗങ്ങൾ അവലംബിക്കണമെങ്കിൽ ഈ ന്യൂനതയുടെ കാരണങ്ങൾ നാം അറിയേണ്ടതുണ്ട്. അങ്ങനെ ആ കാരണങ്ങളെ അവസാനിപ്പിക്കുന്നതിന് പരിശ്രമിക്കേണ്ടതാണ്. അഥവാ കാരണം നിലനിൽക്കുകയാണെങ്കിൽ താൽക്കാലിക സംസ്കരണത്തിന് ശേഷം വീണ്ടും തിന്മകൾ വളരുന്നതാണ്, അത് മടങ്ങി വരുന്നതാണ്. ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പോൾ, കൂടുതൽ പഠനങ്ങൾ നടത്തിയപ്പോൾ, ഹദ്രത്ത് മുസ്ലിഹ് മൗഊദ് റളിയല്ലാഹു തആലാൻഹു നിർദ്ദേശിച്ചിട്ടുള്ള ചില പരിഹാര മാർഗങ്ങൾ എനിക്ക് ലഭ്യമാവുകയുണ്ടായി. ഹദ്രത്ത് മുസ്ലിഹ് മൗഊദ് റളിയല്ലാഹു തആലാൻഹുവിന്റെ ലേഖന പ്രഭാഷണ ശൈലികളുടെ സവിശേഷത ഇതാണ്. അതായത് സാധ്യമായ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഉദാഹരണത്തിലൂടെ അതിന് ഉത്തരങ്ങൾ നൽകുക എന്നതാണ്. വിശുദ്ധ ഖുർആനും ഹദീസും ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഗ്രന്ഥങ്ങളുടെയും വെളിച്ചത്തിൽ ഏത് രീതിയിലാണോ അദ്ദേഹം പ്രശ്നപരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നത് ആ രീതി മറ്റെവിടെയും കാണാൻ സാധ്യമല്ല. എന്തായാലും ഇക്കാരണത്താൽ ഹദ്രത്ത് മുസ്ലിഹ് മൗഊദ് റളിയല്ലാഹുവിന്റെ ഖുതുബകളിൽ നിന്ന് പ്രയോജനമെടുത്തുകൊണ്ട് അതിന്റെ വെളിച്ചത്തിൽ തന്നെ ഈ കാരണങ്ങളെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ് എന്ന് ഞാൻ വിചാരിക്കുകയുണ്ടായി. കർമ്മങ്ങളുടെ സംസ്കരണത്തിൽ തടസ്സമാകുന്ന വിഷയങ്ങളിൽ അല്ലെങ്കിൽ സ്വാധീനമുണ്ടാക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും പരമപ്രധാനമായ കാര്യം ഇതാണ്. അതായത് ആളുകൾ കരുതുന്നത് ചില തിന്മകൾ വലുതും ചില തിന്മകൾ ചെറുതുമാണ് എന്നാണ്. അതായത് ആളുകൾ സ്വയംകൃതമായി അല്ലെങ്കിൽ ചില ഉലമാക്കളുടെ വാക്കുകൾ ആകർഷ്ടനായിക്കൊണ്ട് ഇക്കാര്യം തീരുമാനിച്ചിരിക്കുകയാണ്. അതായത് ചില പാപങ്ങൾ ചെറുതും ചില പാപങ്ങൾ വലുതുമാണ്. ഇതേ കാരണം തന്നെയാണ് കർമ്മപരമായ പരിഷ്കരണത്തിന് വെല്ലങ്ങ് തടിയാകുന്നത്. ഇക്കാരണത്താൽ മനുഷ്യന് ധൈര്യം ലഭിക്കുന്നു, തിന്മകൾ ചെയ്യാനുള്ള ഊർജം സ്വായത്തമാകുന്നു, തെറ്റുകളുടെയും പാപങ്ങളുടെയും മൂല്യമില്ലാതാകുന്നു. ഇവർ മനസ്സിലാക്കുന്നത് ചെറിയ പാപങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല എന്നാണ്, അല്ലെങ്കിൽ ഇതിന്റെ ശിക്ഷ വളരെ നിസ്സാരമായിരിക്കുമെന്നാണ്. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം അരുളി ചെയ്യുന്നു, അഥവാ ഒരാൾ രോഗിയാവുകയാണെങ്കിൽ അവന്റെ രോഗം ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ശരി, ആ രോഗത്തിന് വേണ്ട മരുന്ന് കഴിക്കാതിരിക്കുകയാണെങ്കിൽ ചികിത്സയ്ക്ക് വേണ്ടി ബുദ്ധിമുട്ടാതിരിക്കുകയാണെങ്കിൽ രോഗം ഒരിക്കലും ഭേദമാവുകയില്ല. ഒരു കറുത്ത പുള്ളി മുഖത്ത് ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയ ചിന്താക്കുഴപ്പങ്ങൾ കാരണമാകുന്നു. ഇത് വലുതായി എന്റെ മുഴുവൻ മുഖത്തെയും കറുപ്പാകാതിരിക്കട്ടെ എന്ന ചിന്തയുണ്ടാകുന്നു. അതുപോലെ തന്നെ പാപങ്ങളുടെയും ഒരു കറുത്ത പുള്ളി ഹൃദയത്തിലുണ്ടാകുന്നു. സഗായിർ അഥവാ ചെറിയ പാപങ്ങൾ അശ്രദ്ധകൾ കൊണ്ട് വലിയ പാപങ്ങളായി മാറുന്നു. സഖായിർ എന്നത് ചെറിയ പാപത്തിന്റെ കറിയാകുന്നു. അത് പിന്നീട് വളർന്നുകൊണ്ട് അവസാനം മുഴുവൻ മുഖത്തെയും കരപ്പിച്ചു കളയുന്നു. അപ്പോൾ ഈ കാര്യം നാം എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. അതായത്, ഒരു തിന്മയെയും മനുഷ്യൻ നിസ്സാരമായി കാണരുത്. കാരണം ഈ ചിന്ത ഉണ്ടാവുകയാണെങ്കിൽ, അതായത് ഇത് നിസ്സാരമായ തിന്മയാണ് എന്ന് കരുതുകയാണെങ്കിൽ, ഈ രോഗത്തിന്റെ വിത്ത് ഒരിക്കലും നശിപ്പിക്കപ്പെടുന്നതല്ല. സാഹചര്യങ്ങൾക്കനുസൃതമായി കൊണ്ട് ഈ ചെറിയ തെറ്റുകളും വലിയ പാപങ്ങളായി തീരുന്നതാണ്. ആകയാൽ നാം ഏവരും തന്നെ നമ്മുടെ ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അല്ലാഹു തആല ഓരോ ചെറിയ പാപങ്ങൾക്ക് പോലും ശിക്ഷ നിർണയിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ വലിയ പാപങ്ങൾക്കും. വീണ്ടും നാം ഹദരത്ത് റസൂലുള്ളാഹി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് നോക്കുകയാണെങ്കിൽ, അദ്ദേഹം ചെറുതും വലുതുമായ തിന്മകളെക്കുറിച്ചും നന്മകളെക്കുറിച്ചും ഏത് രീതിയിലാണ് വിശദീകരിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാവുന്നതാണ്. അദ്ദേഹം വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ വ്യത്യസ്തമായ ആളുകൾക്ക് വ്യത്യസ്തമായ നിർദ്ദേശങ്ങൾ നൽകിയതായി കാണാൻ സാധിക്കുന്നതാണ്. ഒരു സമയത്ത് അദ്ദേഹത്തോട് ഏറ്റവും വലിയ നന്മ ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ, മാതാപിതാക്കളെ സേവിക്കുന്നതാണ് ഏറ്റവും വലിയ നന്മ എന്ന് പറഞ്ഞിരിക്കുന്നു. മറ്റു ചില വ്യക്തികൾ വലിയ നന്മകളെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം അരുളി ചെയ്യുന്നു, തഹജ്ജുദ് നമസ്കാരം നിർവഹിക്കുന്നത് ഏറ്റവും വലിയ നന്മയാണെന്ന്. വേറെ ചില വ്യക്തികൾ വലിയ നന്മയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം അരുളി ചെയ്യുന്നു, നിനക്ക് ഏറ്റവും വലിയ നന്മ എന്നത് ജിഹാദിൽ പങ്കെടുക്കുക എന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്, വലിയ നന്മകൾ വ്യത്യസ്തമായ സാഹചര്യത്തിൽ വ്യത്യസ്തമായ വ്യക്തിത്വങ്ങൾക്ക് വ്യത്യസ്തമായിരിക്കും എന്നതാണ്. ജിഹാദിന്റെ നന്മയെക്കുറിച്ച് സാന്ദർഭികമായി മറ്റൊരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. കാരണം നമ്മൾ ജിഹാദ് ചെയ്യാറില്ല എന്ന് ചിലർ ആക്ഷേപം ഉന്നയിക്കാറുണ്ട്. ആ കാലഘട്ടത്ത് ഇസ്ലാമിന്റെ മേൽ എല്ലാ ഭാഗത്തു നിന്നും വാളുകൾ കൊണ്ട് അതിക്രമങ്ങൾ ചെയ്തിരുന്നു. ആകയാൽ വാളുകൊണ്ടുള്ള ജിഹാദ് തന്നെ ഏറ്റവും വലിയ ജിഹാദായിരുന്നു. ന്യായമായ കാരണത്താലല്ലാതെ യുദ്ധത്തിൽ പങ്കെടുക്കാതിരിക്കുന്നവരെ അല്ലാഹു ശിക്ഷയ്ക്ക് അർഹരാക്കിയിരിക്കുന്നു. എന്നാൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തിരിക്കുന്നു, മസീഹ മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ യസ്റഉൽ ഹറബ് ചെയ്യുന്നതാണ്, അതായത് യുദ്ധങ്ങൾ അവസാനിപ്പിക്കപ്പെടുന്നതാണ്. എന്തുകൊണ്ടെന്നാൽ ദീനെ ഇസ്ലാമിന്റെ മേലിൽ ആക്രമണത്തിന്റെ ശൈലികൾ മാറുന്നതാണ്. ഇസ്ലാമിൽ ദീൻ എന്ന നിലയിൽ വാളുകൊണ്ട് അക്രമം നടത്തപ്പെടുകയില്ല. ലേഖനങ്ങളും പ്രസ്സുകളും മീഡിയകളും മറ്റ് മാർഗങ്ങളും മുഖേന ഇസ്ലാമിന് എതിരിൽ അക്രമം നടക്കുന്നതാണ്. ആയതിനാൽ മസീഹ മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ജമാഅത്തും അവരുടെ മേൽ അക്രമം ചെയ്യപ്പെടുന്ന അതേ ആയുധത്തെ തിരിച്ചു പ്രയോഗിക്കുന്നതാണ്. ഇതേ കാര്യത്തെ മുൻനിർത്തിക്കൊണ്ട് അതായത് മസീഹ മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ഒരു കവിതാശകലത്തിൽ പറയുന്നു, ദീനിന് ഇനി യുദ്ധവും കൊലയും ഹറാമാക്കപ്പെട്ടിരിക്കുന്നു. അതായത് ഒരു കാലഘട്ടത്തിൽ വാളുകൊണ്ടുള്ള ജിഹാദിന്റെ നന്മ അനുവദനീയവും അനിവാര്യവുമായിരുന്നു. കാരണം ഇസ്ലാമിനെ വാളിന്റെ ശക്തി കൊണ്ട് നശിപ്പിക്കപ്പെടുകയായിരുന്നു, അതിനുവേണ്ടി പരിശ്രമങ്ങൾ നടത്തുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് നന്മയല്ല, മറിച്ച് അത് തടയപ്പെട്ടിരിക്കുന്നു, ഹറാമാക്കപ്പെട്ടിരിക്കുന്നു. ഏതുവരെ ഇസ്ലാമിനെതിരിൽ ഇസ്ലാമിന്റെ എതിർശക്തികൾ ആയുധങ്ങൾ എടുക്കുന്നില്ലയോ അതുവരെ. അപ്പോൾ നന്മയും അനുവദനീയവുമായ ജിഹാദ് എന്നത് പരിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങളെ പ്രചരിപ്പിക്കുക എന്ന ജിഹാദാണ്, അറിവിന്റെ ജിഹാദാണ്. പ്രസ് മീഡിയ ലിറ്ററേച്ചർ തുടങ്ങിയവയിലൂടെ ഇസ്ലാമിന്റെ മനോഹര അധ്യാപനങ്ങളെ പ്രചരിപ്പിക്കുന്ന ജിഹാദാണ്. അഥവാ നേരിട്ടൊരാൾക്ക് അറിവുകൊണ്ടുള്ള ജിഹാദിൽ പങ്കെടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ, തന്റെ പരിമിതമായ അറിവ് മൂലമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണത്താലോ, പ്രസിദ്ധീകരണത്തിനും തബ്ലീഗ് പ്രവർത്തനങ്ങളിലും സാമ്പത്തിക ത്യാഗത്തിന്റെ ജിഹാദുകളുണ്ട്. എന്നാൽ ഈ ജിഹാദ് ചെയ്യുന്നവൻ അഥവാ തന്റെ ഭാര്യ മക്കളുടെ കടമകൾ നിറവേറ്റുന്നില്ല എങ്കിൽ, അവരോട് ശരിയായ രീതിയിൽ പെരുമാറുന്നില്ല എങ്കിൽ, അവന് ഏറ്റവും വലിയ നന്മ എന്നത് ഈ ജിഹാദല്ല, മറിച്ച് വലിയ നന്മ എന്നത് അവന്റെ മേൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്ന കടമകൾ പൂർത്തിയാക്കുക എന്നതാണ്. അവരെ അവരുടെ അവകാശങ്ങളിൽ നിന്ന് പുറത്താക്കുന്നതും അവർക്ക് അർഹമായ വിദ്യാഭ്യാസം നൽകാതിരിക്കുന്നതും അങ്ങനെയുള്ള ആളുകളെ തന്റെ ഈ കർമ്മങ്ങൾ പാപിയാക്കി തീർക്കുന്നതാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജിഹാദിന്റെ നിർബന്ധ കടമയെ കൂടാതെ അദ്ദേഹം ചില വ്യക്തികളോട് മാതാപിതാക്കളെ സേവിക്കുന്നത് വലിയ നന്മയാണെന്ന് പറയുകയുണ്ടായി. ഓരോ വ്യക്തിയും തന്നെ ഓരോ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലും വലിയ ജോലിയും വലിയ നന്മയും വ്യത്യസ്തമാക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവ് ചെയ്യുന്നത് നാം കാണുന്നുണ്ട്. ഇതും ഒരു തിന്മയാണ്, ഇത് തടയപ്പെട്ടിരിക്കുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ ചൂതുകളി യന്ത്രങ്ങളുണ്ട്, വ്യത്യസ്തമായ രീതിയിലുള്ള മറ്റ് ചൂത് വിളയാട്ടങ്ങളുണ്ട്, പല ആളുകളും ലോട്ടറികൾക്ക് അടിമകളായി ഉള്ളവരുണ്ട്. ചിലർ ചൂതുകളി യന്ത്രങ്ങളിൽ ഇരുന്നുകൊണ്ട് ചൂത് കളിക്കുന്നു, എന്നാൽ അവർ ഒരിക്കലും കള്ളം പറയുന്നില്ല. സാധാരണ സാഹചര്യങ്ങളിൽ സാധാരണക്കാരായ ആളുകളോട് അവർ അതിക്രമം കാണിക്കാറില്ല, കൊല ചെയ്യാറില്ല. എന്തുകൊണ്ടെന്നാൽ അവർ ഈ പാപങ്ങളെ വലിയ തിന്മകളായി കാണുന്നു. എന്നാൽ ചൂതാട്ടത്തെയും അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി ധൂർത്തടിക്കുന്നതിനെയും സമ്പത്ത് നശിപ്പിക്കുന്നതിനെയും ഇവർ തെറ്റായി കാണുന്നില്ല. ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് തെറ്റായ മാർഗങ്ങളിൽ പണം ധൂർത്തടിക്കുന്നതാണ് ഏറ്റവും വലിയ പാപം. കാരണം മറ്റു തിന്മകളെ അവർ തിന്മകളായി തന്നെ കാണുന്നു. അതുപോലെ തന്നെ നാം കാണുന്നത് ഒരു സ്ത്രീ തന്റെ വസ്ത്രധാരണത്തെ നാണത്തിന്റെ നിലവാരമുള്ളതാക്കി വെക്കുന്നില്ല എന്നതാണ്. പുറത്തു പോകുമ്പോൾ പർദയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ല. അഹമ്മദി ആയിരുന്നിട്ടുകൂടി, അഹമ്മദി എന്ന് പറയപ്പെട്ടിട്ടുകൂടി തലയിൽ തട്ടമിടാതെ സ്കാർഫും ഷാളുമില്ലാതെ ശരീരത്തിന്റെ നഗ്നതയെ വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള വസ്ത്രധാരണം നടത്തുന്നു. എന്നാൽ സാമ്പത്തിക ത്യാഗത്തിനെ കുറിച്ച് പറഞ്ഞാലോ, ഏതെങ്കിലും സന്നദ്ധ സംഘടനകൾക്ക് വേണ്ടി പണം നൽകാനോ പറഞ്ഞാൽ തുറന്ന ഹൃദയത്തോടെ നൽകുന്നു, അല്ലെങ്കിൽ കള്ളം പറയുന്നതിനെ അവർ വെറുക്കുന്നു. അവരുടെ മുന്നിൽ ആരെങ്കിലും കള്ളം പറഞ്ഞാൽ അവർക്കത് താങ്ങാൻ പോലും കഴിയുകയില്ല. അങ്ങനെയുള്ളവർക്ക് വലിയ നന്മ എന്നത് ചന്തയിൽ മുന്നേറുന്നതോ നുണയെ വെറുക്കുന്നതോ അല്ല, മറിച്ച് വലിയ നന്മ എന്നത് തങ്ങളുടെ വസ്ത്രങ്ങളെ നാണത്തിന് നിലവാരമുള്ളതാക്കി മാറ്റുക എന്ന കൽപ്പന പാലിക്കുന്നതാക്കുക എന്നതാണ്. അതുപോലെ പർദയെക്കുറിച്ച് ശ്രദ്ധിക്കുക എന്നതാണ്. ഏതിനെയാണോ ചെറിയ നന്മയെന്ന് കരുതി അവർ അവഗണിച്ചു കളഞ്ഞത്, അത് തന്നെ ഒരു സമയത്ത് വലിയ നാശത്തിന് ഹേതുവായി തീരുന്നതാണ്. ചുരുക്കത്തിൽ ഓരോ നന്മയുടെയും തിന്മയുടെയും നിലവാരം എന്നത് ഓരോ വ്യക്തിയുടെയും സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ വ്യത്യസ്തരായ ആളുകളുടെ പ്രവർത്തനം നന്മയുടെയും തിന്മയുടെയും നിർവചനത്തെ അവർക്ക് മാറ്റിയെഴുതപ്പെടുന്നതാണ്. ഏതുവരെ ഈ ചിന്ത ഉണ്ടാകുന്നുവോ, അതായത് ഇന്ന തിന്മ വലുതാണ്, ഇന്നത് ചെറുതാണ്, അതുപോലെ ഇന്ന നന്മ വലുതാണ്, ഇന്നത് ചെറുതാണ്, അതുവരെ മനുഷ്യൻ തിന്മയിൽ നിന്ന് രക്ഷപ്പെടുന്നതുമല്ല. നന്മകൾക്കുള്ള സൗഭാഗ്യം ലഭിക്കുകയുമില്ല. എപ്പോഴും നമ്മുടെ മുമ്പിൽ ഈ കാര്യം ഉണ്ടായിരിക്കേണ്ടതാണ്. വലിയ തിന്മ എന്നത് നമുക്ക് ഉപേക്ഷിക്കാൻ സാധിക്കാത്ത കാര്യമാണ്. വളരെയധികം പ്രയാസങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായി വരും. അത് മനുഷ്യന്റെ സ്വഭാവത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും. അതുപോലെ വലിയ നന്മ എന്നത് മനുഷ്യന് പ്രവർത്തിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന കാര്യമാണ്. അതായത് പല തിന്മകളും ചിലർക്ക് വലുതും ചിലർക്ക് നിസ്സാരവുമാണ്. അതുപോലെ പല നന്മകളും ചിലർക്ക് വലിയ നന്മകളാണെങ്കിൽ മറ്റുള്ളവർക്ക് ചെറുതും. ആകയാൽ നാം നമ്മുടെ കർമ്മങ്ങളെ ശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രഥമമായിക്കൊണ്ട് ഈ ചിന്തകളെ നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റേണ്ടതാണ്. ഉദാഹരണത്തിന്, വ്യഭിചാരം ഒരു വലിയ തിന്മയാണ്, കൊല ഒരു വലിയ തിന്മയാണ്, മോഷണം ഒരു വലിയ തിന്മയാണ്, പരദൂഷണം ഒരു വലിയ തിന്മയാണ്. ഇതല്ലാതെ ബാക്കി വരുന്ന എല്ലാ തിന്മകളും തന്നെ ചെറിയ തിന്മകളാണ്. ഈ രീതിയിലുള്ള ചിന്തകളെ നമ്മുടെ ഹൃദയത്തിൽ നിന്നും അകറ്റേണ്ടത് അത്യന്താപേക്ഷണീയമാണ്. അതുപോലെ തന്നെ ഈ ചിന്തയെയും ഹൃദയത്തിൽ നിന്നും അകറ്റുക. അതായത് നോമ്പ് വലിയ നന്മയാണ്, സകാത്ത് കൊടുക്കുന്നത് വലിയ നന്മയാണ്, ഹജ്ജ് ചെയ്യുന്നത് വലിയ നന്മയാണ്. ഇതല്ലാതെ മറ്റു നന്മകളെല്ലാം തന്നെ ചെറിയ നന്മകളാണ്. സാധാരണ പൊതുവിൽ മുസ്ലിങ്ങൾക്ക് ഇങ്ങനെയൊരു ചിന്താഗതിയുണ്ട്. അഥവാ ഈ ചിന്ത തങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റുന്നില്ല എങ്കിൽ അവരുടെ കർമ്മമണ്ഡലം ദുർബലപ്പെടുന്നതാണ്. കർമ്മമണ്ഡലം ശക്തിപ്പെടണമെങ്കിൽ നാം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഈ നിർദ്ദേശങ്ങളെ മുന്നിൽ വെക്കേണ്ടതാണ്. അതായത് വിശുദ്ധ ഖുർആന്റെ 700 കൽപ്പനകളിൽ ഒന്നിനെ പോലും നിസ്സാരമായി കാണുന്നവൻ മോക്ഷത്തിന്റെ വാതിലിനെ തന്റെ കൈകൾ കൊണ്ടടക്കുകയാണ് ചെയ്യുന്നത്. ആകയാൽ നാം മറ്റുള്ളവരെ പോലെ ചില നന്മകൾ വലുതാണ്, ചില നന്മകൾ ചെറുതാണ് എന്ന് ചിന്തിക്കാൻ പാടില്ലാത്തതാണ്. ഈ വിഷയത്തിൽ മറ്റു മുസ്ലിങ്ങളുടെ അവസ്ഥ വളരെ മോശമാണ്. ഉദാഹരണത്തിന് അവർ കരുതുന്നത് വ്രതാനുഷ്ഠാനം ഏറ്റവും വലിയ നന്മയാണ്, എന്നാൽ ജമാഅത്തായ നമസ്കാരത്തിന് യാതൊരു ശ്രേഷ്ഠതയുമില്ല എന്നാണ്. എന്നാൽ വ്രതാനുഷ്ഠാനമാകട്ടെ വളരെ നിർബന്ധവും വളരെ കൃത്യനിഷ്ഠയോടുകൂടി അവർ അനുഷ്ഠിക്കുന്നു. സകാത്ത് നിർബന്ധമാക്കപ്പെട്ടവർ, അവർ സകാത്ത് നൽകാതിരിക്കുന്നതിന് ശ്രമിക്കുന്നു എങ്കിൽ തന്നെയും അവർ നിർബന്ധമായും നോമ്പ് നോൽക്കുന്നതാണ്. കാരണം നോമ്പ് അനുഷ്ഠിക്കാതിരുന്നാൽ തൽഫലമായി അവർക്ക് വലിയ ശിക്ഷ ലഭിക്കുന്നതായി അവർ കണക്കാക്കുന്നു. ഒരു കാലത്ത് സകാത്ത് നൽകാതിരിക്കാൻ പാകിസ്ഥാനിലെ അവസ്ഥ ഈ രീതിയിലായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. അതായത് 1974 രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അഹമ്മദികളെ അമുസ്ലിങ്ങളായി പ്രഖ്യാപിച്ച സന്ദർഭത്തിൽ ബാങ്കിൽ അക്കൌണ്ടുള്ള ചില അനഹമ്മദികൾ വർഷാവസാനത്തിൽ ഭരണകൂടം നിർബന്ധപൂർവം അക്കൌണ്ടിൽ നിന്ന് സകാത്ത് പിടിച്ചെടുക്കുന്ന കാരണത്താൽ, എന്നാൽ അഹമ്മദികൾ അമുസ്ലിങ്ങളായതുകൊണ്ട് അവർക്ക് സകാത്ത് നിർബന്ധമല്ല എന്ന കാരണത്താൽ, ഈ സകാത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ബാങ്ക് ഫാറത്തിൽ ഖാദിയാനി അഹമ്മദികൾ എന്നെഴുതുമായിരുന്നു. നോക്കുക, ഇവരുടെ ഈമാനിക അവസ്ഥ ഇതാണ്. മൊത്തത്തിൽ അഹമ്മദികൾ കാഫിറുകളാണ്, എന്നാൽ തങ്ങളുടെ സമ്പത്ത് രക്ഷിക്കുന്നതിന് വേണ്ടി സമയം വന്നപ്പോൾ സ്വയം തങ്ങളെ കാഫിറുകളിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു. ഇപ്പോൾ എന്താണ് അവസ്ഥാ വിശേഷം എന്നെനിക്കറിയില്ല. എന്തായാലും ഒരു സമയത്ത് ഈ സ്ഥിതി വിശേഷണമാണ് ഉണ്ടായിരുന്നത്. ഈ അവസ്ഥാവിശേഷം സംജാതമാകാൻ കാരണം നന്മതിന്മയുടെ നിലവാരത്തെ നിർണയിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിലേക്കല്ല അവർ നോക്കുന്നത്. അവന്റെ റസൂലെ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ല അവർ നോക്കുന്നത്, മറിച്ച് നാമമാത്രമായ ഫക്കീറുകളുടെയും മുഫ്തികളുടെയും ഉലമാക്കളുടെയും പിറകെയാണ് അവർ പോകുന്നത്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു സംഭവം ഹദ്റത്ത് മസീഹ് മൗഊദ് റളിയല്ലാഹു തആല വിവരിക്കുന്നു. ഒരിക്കൽ റമദാൻ മാസത്തിൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം അമൃതസറിലേക്കുള്ള ഒരു യാത്രയിലായിരുന്നു. ആ സന്ദർഭത്തിൽ ഒരിടത്ത് അദ്ദേഹത്തിന് പ്രഭാഷണം നടത്തേണ്ടി വന്നു. പ്രഭാഷണ മധ്യേ അദ്ദേഹത്തിന്റെ തൊണ്ട വരണ്ടത് കാരണത്താൽ ഒരു സുഹൃത്ത് ഇത് കണ്ടുകൊണ്ട് ചായയുടെ കോപ്പ അദ്ദേഹത്തിന് നൽകുകയുണ്ടായി. അദ്ദേഹം അത് മാറ്റിവെച്ചു. അല്പനേരം കഴിഞ്ഞ് വീണ്ടും ഇതേ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. വീണ്ടും ആ സുഹൃത്ത് വ്യവലാതിപ്പെട്ടുകൊണ്ട് ചായ നൽകി. അദ്ദേഹം വീണ്ടും മാറ്റിവെച്ചു, കൈകൊണ്ട് വേണ്ട എന്ന് ആംഗ്യം കാണിക്കുകയും ചെയ്തു. പക്ഷേ വീണ്ടും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു, തൊണ്ട വരളാൻ തുടങ്ങി. മൂന്നാമത്തെ പ്രാവശ്യം അയാൾ ചായ നൽകിയപ്പോൾ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം, ഞാനിത് വാങ്ങിയിട്ടില്ല എങ്കിൽ ഞാൻ കാപട്യം കാണിക്കുന്നവനാണ് എന്നും യാത്രയിൽ നോമ്പ് അനുഷ്ഠിക്കേണ്ടതില്ല എന്ന ഒഴിവിൽ നിന്നും ഞാൻ പ്രയോജനം എടുത്തിട്ടില്ല എന്നത് കാണിക്കാൻ വേണ്ടിയാണ് ചായ വാങ്ങാത്തത് എന്ന് കരുതാതിരിക്കാൻ അദ്ദേഹം അതിൽ നിന്ന് ഒരു കവിൽ വാങ്ങി കുടിക്കുകയുണ്ടായി. ഇത് കണ്ട് അവിടെ കൂടിയിരുന്ന അനഹമ്മദികൾ ഒച്ചപ്പാടുണ്ടാക്കാൻ തുടങ്ങി. നോക്കൂ, മെഹദിയാണ് എന്ന് വാദമുന്നയിക്കുന്നു, പക്ഷെ റമദാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിച്ചിട്ടില്ല. അപ്പോൾ അവരുടെ ദൃഷ്ടിയിൽ നോമ്പിന്റെ പ്രാധാന്യം എത്രത്തോളമാണെന്നാൽ അത് അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് എതിരാണെങ്കിലും ശരി നോമ്പ് അനുഷ്ഠിക്കണം എന്നതാണ്. അതായത് മുസ്ലിം മുഹമ്മദ് അരുളി ചെയ്യുന്നു, ഒരുപക്ഷെ അവരിൽ 90% ആളുകളും നമസ്കാരം പോലും അനുഷ്ഠിക്കാത്തവരാണ്, അതും ഉപേക്ഷിക്കുന്നവരായിരിക്കും. 99% ആളുകളും കള്ളം പറയുന്നവരും ചതിയും വഞ്ചനയും ചെയ്യുന്നവരും സമ്പത്ത് അപഹരിക്കുന്നവരുമായിരിക്കും. എന്നാൽ ഇതും സത്യമാണ്, അവരിൽ 99% ആളുകളും ആ സമയത്ത് നോമ്പ് വച്ചിട്ടുണ്ടാകും എന്നത്. കാരണം നോമ്പിന് ഏറ്റവും വലിയ നന്മയായി അവർ കാണുന്നു. എന്നാൽ ഏത് രീതിയിലാണോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് അനുഷ്ഠിച്ചിരുന്നത്, ആ രീതിയിൽ അവർ നോമ്പ് അനുഷ്ഠിക്കാറില്ല. അതായത് കള്ളം പറയുന്നവനും പരദൂഷകനും തെറിവിളിക്കുന്നവനും അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ അവന്റെ നോമ്പ് യഥാർത്ഥ നോമ്പല്ല. അവൻ വെറും പട്ടിണി കിടന്ന് വെള്ളവും ആഹാരവും കഴിക്കാത്തവനാണ്. നമ്മൾ അവലോകനം ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ നിലവാരത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ വെറും വെള്ളവും ആഹാരവും ഉപേക്ഷിക്കുന്നവരാണ്. എന്നാൽ അവരുടെ കാഴ്ചപ്പാടിൽ ഈ രീതിയിൽ പട്ടിണി കിടക്കുന്നതും വളരെ വലിയ നന്മയാണ്. അവർക്ക് കടമ്പ കടന്നു കിട്ടാൻ ഇത് മതിയായതാണ്. അല്ലെങ്കിൽ മറ്റു ചില നന്മകൾ കൂടി ചെയ്താൽ അവരുടെ ദൃഷ്ടിയിൽ അത് അവരുടെ പൊറുക്കലിനുള്ള സാധനങ്ങളായി മാറുന്നതാണ്. ഇത്തരക്കാർ ഭൂമിയിൽ നന്മകൾ നിലനാട്ടുന്നവരായി മാറുകയില്ല. തിന്മകളുടെ നിലവാരം മനസ്സിലാക്കുവാനും അവർക്ക് കഴിയുകയില്ല. അവർ സ്വയം കൽപ്പിതമായ വലിയ നന്മകളുടെയും ചെറിയ നന്മകളുടെയും വലിയ തിന്മകളുടെയും ചെറിയ തിന്മകളുടെയും നിലവാരം കണ്ടെത്തിയിരിക്കുന്നു. തൽഫലമായിക്കൊണ്ട് തങ്ങളുടെ നന്മയുടെ നിർവചനത്തിന് ആസ്പദമായിക്കൊണ്ട് വലിയ നന്മകൾ സ്വായത്തമാക്കുന്നതിനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കൂടാതെ ഏത് തിന്മയാണോ ചെറുതായി കണക്കാക്കുന്നത് അതിനെതിരെ പോരാടാൻ അവർ തയ്യാറാകുന്നുമില്ല. അതിനെ ഉപേക്ഷിക്കാതിരിക്കുന്നതിന്റെ കാരണം തന്നെ അതിനെതിരെ പോരാടാൻ അവർ കഴിവില്ല എന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു തെറ്റിൽ നിന്ന് മറ്റൊരു തെറ്റിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഇസ്ലാം അനുഷ്ഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കർമ്മങ്ങളെയാണ് വലിയ നന്മയാക്കി വച്ചിരിക്കുന്നത്. അത് ഓരോരുത്തർക്കും വിഭിന്നവുമാണ്. അതുപോലെ തന്നെ രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടുള്ള തിന്മകളെ വലിയ തിന്മകളാക്കി വച്ചിരിക്കുന്നു. അഥവാ നാം നമ്മളിൽ ഒരു പരിവർത്തനം സംജാതമാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എല്ലായ്പ്പോഴും ഈ കാര്യത്തെ നമ്മുടെ മുമ്പിൽ വെക്കേണ്ടതാണ്. അതായത് എല്ലാ നന്മകളെയും സ്വായത്തമാക്കുന്നതിനും എല്ലാ തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കുന്നതിനും പരിശ്രമിക്കേണ്ടതാണ്. നമ്മുടെ സ്വയം ഘടിതമായ രീതികൾ നമ്മളെ നന്മകളിൽ മുന്നേറുന്നവരും തിന്മകളിൽ നിന്ന് പിന്മാറി നിൽക്കുന്നവരും ആക്കുകയില്ല. ചില സന്ദർഭങ്ങളിൽ മനുഷ്യൻ സ്വയം കൽപ്പിതമായ രീതികളിൽ കൂടി സഞ്ചരിച്ചുകൊണ്ട് ചില നന്മകൾ ഉപേക്ഷിക്കുകയും ചിലത് ഉപേക്ഷിക്കാതിരിക്കുകയും ചില നന്മകൾ സ്വായത്തമാക്കുകയും ചിലത് വിട്ടുകളയുകയും ചെയ്യുന്നത് പലപ്പോഴും തനിക്ക് തന്നെ നഷ്ടങ്ങൾ വരുത്തി വയ്ക്കുന്നതിന് കാരണമായി തീരുന്നതാണ്. ചെറുതായി കാണപ്പെടുന്ന നന്മകൾ അശ്രദ്ധ കാരണത്താൽ നന്മയിൽ നിന്ന് തന്നെ അകറ്റിക്കളയുന്നതാണ്. പലപ്പോഴും നിസ്സാരമായി കാണപ്പെടുന്ന തിന്മകൾ ആത്മീയതയ്ക്ക് കണക്കില്ലാത്ത നഷ്ടങ്ങൾ വരുത്തി വയ്ക്കുന്നതിന് കാരണമായി തീരുന്നതാണ്. അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹത്തെയും പരിശുദ്ധതയെയും പവിത്രതയെയും മനുഷ്യൻ നഷ്ടപ്പെടുത്തി കളയുന്നവനാകുന്നു. അതുപോലെ ചില തിന്മകളെ നിസാരമായി കാണുന്നതിന്റെ ഫലമായി കൊണ്ട് തിന്മയുടെ വിത്ത് ഉള്ളിൽ അവശേഷിക്കുകയും അത് സന്ദർഭം തേടിക്കൊണ്ടിരിക്കുകയും സന്ദർഭം പാർത്തിരുന്ന് അത് പുറത്തു വരികയും ചെയ്യുന്നതാണ്. അതിനാൽ ഒരുപാട് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. തിന്മ അത് ഏതെങ്കിലും ഒന്നാണെങ്കിലും അല്ലെങ്കിൽ മുഴുവൻ തിന്മകളെയും നശിപ്പിക്കുക എന്നത് സാധ്യമാകണമെങ്കിൽ എല്ലാവരും ഒത്തൊരുമിച്ചുകൂടി അതിനുവേണ്ടി പൂർണ്ണമായി പരിശ്രമിക്കുമ്പോഴാണ് അത് സാധ്യമാകുന്നത്. ഒരു സമൂഹമുണ്ട്, ഒരു ജമാഅത്ത് ഉണ്ട്. ജമാഅത്തിലെ ഓരോ വ്യക്തിയും തന്നെ ഈ പരിശ്രമത്തിൽ ഭാഗവാക്കാകേണ്ടതാണ്. അഥവാ ഓരോരുത്തരും തന്നെ താന്താങ്ങളുടെ വ്യാഖ്യാനത്തിന്റെ അടിസ്ഥാനത്തിൽ നന്മകളും തിന്മകളും ചെയ്യുകയാണെങ്കിൽ, ഒരു വ്യക്തി ഏതെങ്കിലും ഒരു കാര്യത്തെ തിന്മയായി മനസ്സിലാക്കുകയും അല്ലെങ്കിൽ ഒരാൾ അതിനെ ചെറിയ തിന്മയായി കാണുമ്പോൾ മറ്റൊരാൾ അതിനെ വലിയ തിന്മയായി കാണുന്നതാണ്. ഒരുപക്ഷെ മൂന്നാമതൊരാൾ അത് തിന്മയായി പോലും കാണുന്നുണ്ടാകില്ല. അപ്പോൾ ഈ രീതിയിൽ തിന്മകൾ ഒരിക്കലും അവസാനിക്കുകയില്ല. തിന്മകൾ അവസാനിക്കണമെങ്കിൽ എല്ലാവരുടെയും ചിന്തകളുടെ ഒഴുക്ക് ഒരേ ദിശയിലേക്കായിരിക്കേണ്ടതാണ്. ഉദാഹരണത്തിന്, മുസ്ലിങ്ങൾ എല്ലാ തിന്മകളെക്കാളും മോശമായി, ഷിർക്കിനേക്കാളും മോശമായി ഭൂരിഭാഗം പേരും കാണുന്നത് പന്നിമാംസം ഭക്ഷിക്കുന്നതിനെയാണ്. എല്ലാ തെമ്മാടികളും കള്ളനും വ്യഭിചാരിയും കൊള്ളക്കാരനും ഈ പ്രവൃത്തികളെല്ലാം ചെയ്തതിനു ശേഷവും തങ്ങളെ മുസ്ലിങ്ങളാണെന്ന് പറയുന്നു. എന്നാൽ അവരോട് പന്നിമാംസം കഴിക്കാൻ പറഞ്ഞാൽ അവർ പറയും, ഞാൻ മുസ്ലിമാണോ എന്ന്. ഇതെങ്ങനെയാണ് സാധ്യമാകുന്നത്? ഞാൻ പന്നിയിറച്ചി എങ്ങനെ കഴിക്കാനാണ് എന്നവർ ചോദിക്കുന്നു. ഇതിന്റെ കാരണം എന്താണ്? മുസ്ലിങ്ങളിൽ മൊത്തത്തിൽ പന്നിമാംസം കഴിക്കുന്നത് വിരോധിച്ചിരിക്കുന്നു എന്ന ഒരു ചിന്തയുണ്ട്. ഇത് ഹറാമാണ് എന്നൊരു ചിന്തയുണ്ട്. ഈ സമൂഹത്തിൽ ജനിക്കുകയും വളരുകയും ജീവിക്കുകയും ചെയ്തിട്ട് പോലും ഇവിടെയുള്ള മുസ്ലിങ്ങളിൽ 99.9% മുസ്ലിങ്ങളും പന്നിമാംസത്തെ വെറുക്കുന്നു. ഇത് മൊത്തത്തിൽ മുസ്ലിങ്ങളിൽ ഉള്ള ഈ ചിന്താഗതിയുടെ ഫലമായിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ തിന്മകളെ തടയുന്നതിനും നന്മകളെ നിലനാട്ടുന്നതിനും സമൂഹത്തിലെ ഓരോ വ്യക്തിയെയും ഉണർത്തേണ്ടത് അനിവാര്യമാണ്. നിസാര നന്മ പോലും വലിയ നന്മയാണ്. നിസാര തിന്മ പോലും വലിയ തിന്മയുമാണ്. ഏതുവരെ നമ്മിൽ ഓരോരുത്തരും തന്നെ ഈ വിചാരം ഉണ്ടാക്കിയെടുക്കുന്നില്ലയോ, ഏതുവരെ ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നില്ലയോ, സമൂഹത്തിൽ തിന്മകൾ അങ്ങനെ തന്നെ നിലനിൽക്കുന്നതാണ്. കർമ്മപരമായ പരിവർത്തനത്തിന് ഇത് തടസ്സം നിൽക്കുന്നതുമാണ്. അതുപോലെ കർമ്മ സംസ്കരണത്തിലുള്ള രണ്ടാമത്തെ കാരണം സാമൂഹിക ചുറ്റുപാടാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരെ പിന്തുടരാനുള്ള അഭിനിവേശമാണ്. അള്ളാഹു മനുഷ്യന്റെ പ്രകൃതത്തിൽ തന്നെ അനുകരണശീലം ഇട്ടിരിക്കുന്നു. വളരെ കുട്ടിക്കാലം മുതൽക്കേ തന്നെ ഇത് വെളിപ്പെടാൻ തുടങ്ങുന്നു. കാരണം ഇത് പ്രകൃതത്തിൽ അടങ്ങിയിരിക്കുന്നു. ചെറിയ കുട്ടികളുടെ പ്രകൃതത്തിൽ പോലും അനുകരണശീലത്തിന്റെ ലാഞ്ചനയുണ്ട്. ഇത് നമ്മുടെ പ്രയോജനത്തിന് വേണ്ടി തന്നെയാണ്. എന്നാൽ ഇതിന്റെ തെറ്റായ ഉപയോഗം മനുഷ്യനെ നാശത്തിലേക്ക് നയിക്കുന്നു, ചിലപ്പോൾ നശിപ്പിക്കുകയും ചെയ്യുന്നു. അനുകരണത്തിന്റെയും ചുറ്റുപാടുകളുടെ സ്വാധീനത്തിന്റെയും ഫലമായിക്കൊണ്ട് മനുഷ്യൻ മാതാപിതാക്കളിൽ നിന്ന് ഭാഷകൾ പഠിക്കുന്നു, അതുപോലെ മറ്റു കാര്യങ്ങൾ പഠിക്കുന്നു. നല്ല കാര്യങ്ങൾ പഠിക്കുകയും അത് മുഖേന കുട്ടി ഉന്നത സ്വഭാവ ഗുണങ്ങൾക്ക് ഉടമയായിത്തീരുകയും ചെയ്യുന്നു. മാതാപിതാക്കൾ നന്മയുള്ളവരാണ് എങ്കിൽ നമസ്കാരം നിലനിർത്തുന്നവരും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവരും പരസ്പര സ്നേഹത്തോടെ ജീവിക്കുന്നവരും നുണയെ വെറുക്കുന്നവരും ആണെങ്കിൽ കുട്ടികളും അവരുടെ തണലിൽ നിന്നുകൊണ്ട് നന്മകൾ സ്വായത്തമാക്കുന്നവരായി മാറുന്നതാണ്. എന്നാൽ കള്ളം, വഴക്ക്, വീട്ടിൽ മറ്റൊരാളെ പരിഹസിച്ചുകൊണ്ടുള്ള സംസാരം, ജമാഅത്തിന്റെ അന്തസ്സിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കൽ, ഈ രീതിയിലുള്ള മറ്റു തിന്മകൾ, ഇതെല്ലാം തന്നെ കുട്ടി കാണുമ്പോൾ ഈ അനുകരണ പ്രകൃതത്തിന്റെ ഭാഗമായിക്കൊണ്ട് അല്ലെങ്കിൽ ചുറ്റുപാടുകളുടെ സ്വാധീന ഫലമായി ഇതേ തെറ്റുകൾ കുട്ടികൾ പഠിക്കുകയും ചെയ്യുന്നു. പുറത്തു പോകുമ്പോൾ ചുറ്റുപാടിലും സുഹൃത്തുക്കളിലും കാണുന്നത് പഠിക്കാൻ അവൻ ശ്രമിക്കുന്നു. ആയതിനാൽ ഞാൻ വീണ്ടും വീണ്ടും മാതാപിതാക്കളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. നിങ്ങളുടെ കുട്ടികളുടെ പുറം ലോകത്തെ ചുറ്റുപാടുകളും നിരീക്ഷിക്കുക. വീട്ടിലും കുട്ടികളുടെ പ്രോഗ്രാമുകളിൽ, ടിവി പ്രോഗ്രാമുകളിലും ഇന്റർനെറ്റ് ഉപയോഗത്തിൽ എല്ലാം തന്നെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുക. അതുപോലെ വളരെയേറെ ശ്രദ്ധ ചെലുത്തേണ്ട മറ്റൊരു കാര്യം, കുട്ടികളുടെ തർബിയത്തിന്റെ പ്രായം വളരെ ചെറുപ്പം മുതൽക്കേ തന്നെയാണ്. ഇത് എപ്പോഴും ഓർമ്മ വയ്ക്കുക. കുട്ടി വലുതായ ശേഷം തർബിയത്ത് നൽകാമെന്ന ചിന്ത ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. 2 വയസ്സും 3 വയസ്സും എല്ലാം തന്നെ തർബിയത്തിന്റെ പ്രായമാണ്. ഞാൻ പറഞ്ഞതുപോലെ കുട്ടി വീട്ടിൽ മാതാപിതാക്കളിൽ നിന്നും വീട്ടിലെ മറ്റ് മുതിർന്നവരിൽ നിന്നും പഠിക്കുകയും അവരെ അനുകരിക്കുകയും ചെയ്യുന്നു. മാതാപിതാക്കൾ ഒരിക്കലും തന്നെ കുട്ടി ചെറുതാണ് അവൻ എന്തറിയാം എന്ന ചിന്ത ഉണ്ടായിരിക്കാൻ പാടില്ലാത്തതാണ്. എന്നാൽ കുട്ടി മാതാപിതാക്കളുടെ ഓരോ പ്രവർത്തനത്തെയും നിരീക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അവരറിയാതെ തന്നെ അവരുടെ മനസ്സിൽ ഈ കാര്യങ്ങൾ ഉറയ്ക്കുന്നതാണ്. വലുതായ ശേഷം കുട്ടികൾ അവരെ അനുകരിക്കാൻ തുടങ്ങുന്നതാണ്. പെൺകുട്ടികൾ മാതാക്കളെ അനുകരിച്ചുകൊണ്ട് കളിക്കുമ്പോൾ ഉമ്മമാരെ പോലെ വസ്ത്രങ്ങൾ അണിയാൻ ശ്രമിക്കുന്നു, അവരെ അനുകരിക്കാൻ ശ്രമിക്കുന്നു. ആൺകുട്ടികൾ വാപ്പമാരെ അനുകരിക്കുന്നു. പിതാക്കളിലും മാതാക്കളിലുമുള്ള നന്മയും തിന്മയും അവർ അനുകരിക്കാൻ ശ്രമിക്കുന്നു. കുട്ടികൾ വലുതായി കഴിഞ്ഞ് ഇത് നല്ലതാണ്, ഇത് ചീത്ത കാര്യങ്ങളാണ് എന്ന് അവരെ പഠിപ്പിക്കുമ്പോൾ, ഉദാഹരണത്തിന് നുണ പറയുന്നത് തെറ്റാണ്, വാഗ്ദാനം പാലിക്കുന്നത് നല്ലതാണ് എന്നെല്ലാം അവരെ പഠിപ്പിക്കുമ്പോൾ, എന്നാൽ ഒരു കുട്ടി തന്റെ മാതാപിതാക്കളുടെ സ്വഭാവ ഗുണങ്ങളുടെ ഉന്നത നിലവാരം കണ്ടിട്ടില്ല എങ്കിൽ, മാതാപിതാക്കളിൽ നിന്നും വീട്ടിലെ മറ്റ് മുതിർന്നവരിൽ നിന്നും വാഗ്ദാനം പൂർത്തിയാകുന്നത് കണ്ടിട്ടില്ല എങ്കിൽ, നുണ പറയുന്നത് ചീത്തയാണ്, വാഗ്ദാനം പാലിക്കുന്നത് നന്മയാണ്, അത് നല്ലതാണ് എന്നെല്ലാം ഒരു പാഠം എന്ന നിലയ്ക്ക് പഠിക്കുമെന്നതല്ലാതെ പ്രവൃത്തിപഥത്തിൽ അവർ അങ്ങനെയൊന്നും ചെയ്യുകയില്ല. എന്തെന്നാൽ തങ്ങളുടെ വീടുകളിൽ ഇതിന് വിപരീതമായ പ്രവൃത്തികളാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുട്ടികളുടെ സ്വഭാവം ചെറുപ്പത്തിൽ തന്നെ ഉറച്ച ശീലങ്ങളായി മാറുന്നതാണ്. അപ്പോൾ വലുതായ ശേഷം അവർ അതിനെ ഒരിക്കലും അംഗീകരിക്കുകയില്ല. അഥവാ ഉമ്മ നമസ്കാരത്തിൽ അലസത കാണിക്കുന്നതായി കുട്ടി കാണുകയാണെങ്കിൽ, പിതാവ് വീട്ടിൽ വന്ന് നമസ്കരിച്ചോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമസ്കരിച്ചിട്ടില്ല, ഉടൻ നമസ്കരിക്കുന്നതാണ് എന്ന് മറുപടി പറയുമ്പോൾ കുട്ടി മനസ്സിലാക്കുന്നത് എന്താണ്? ഇത് വളരെ നല്ല ഉത്തരമാണ്. അഥവാ ആരെങ്കിലും എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാനും ഇതേ മറുപടി തന്നെ പറയുന്നതാണ്. അതായത് നമസ്കരിച്ചിട്ടില്ല, പിന്നീട് നമസ്കരിക്കുന്നതാണ്. അല്ലെങ്കിൽ ഉമ്മ മറന്നുപോയെന്നോ അല്ലെങ്കിൽ നമസ്കരിക്കാതെ തന്നെ നമസ്കരിച്ചു എന്ന് മറുപടി പറയുകയാണെങ്കിൽ, കുട്ടി ഇത് കേൾക്കുമ്പോൾ മുഴുവൻ സമയവും വീട്ടിൽ ഉമ്മയുടെ കൂടെ കഴിച്ചുകൂട്ടുകയും ഉമ്മ നമസ്കരിച്ചിട്ടില്ല എന്ന് കാണുകയും ചെയ്യുന്ന കുട്ടി ഈ ഉത്തരം തന്റെ മനസ്സിൽ തന്നെ ഫീഡ് ചെയ്യുന്നതാണ്. അതുപോലെ പിതാവിന്റെ തെറ്റായ സംസാരങ്ങളും തന്റെ മനസ്സിൽ പതിപ്പിക്കുന്നതാണ്. അപ്പോൾ മാതാപിതാക്കൾ രണ്ടുപേരും കുട്ടിക്ക് തെറ്റായ തർബിയത്താണ് നൽകുന്നത്. അങ്ങനെ കുട്ടിയെ തെറ്റായ മാർഗത്തിലേക്ക് അവർ വഴി നടത്തുകയാണ് ചെയ്യുന്നത്. തങ്ങളുടെ പ്രവർത്തനം കൊണ്ട് അവർ തെറ്റായ ശിക്ഷണമാണ് കുട്ടികൾക്ക് നൽകുന്നത്. അങ്ങനെയുള്ള കുട്ടി വലുതാകുമ്പോൾ ഇതേ മറുപടി തന്നെ പറയുകയും ഇതേ പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ അയൽക്കാരുടെയും മാതാപിതാക്കളുടെ സുഹൃത്തുക്കളുടെയും തെറ്റായ പ്രവർത്തനങ്ങളുടെ സ്വാധീനവും കുട്ടികളിൽ ഉണ്ടാകുന്നു. അഥവാ യഥാർത്ഥ കർമ്മ പരിഷ്കരണം സംജാതമാകണമെങ്കിൽ തങ്ങളുടെ സന്താനങ്ങളുടെ തങ്ങളുടെ മക്കളുടെ ഭാവിയിലെ പ്രവർത്തനങ്ങൾ ചൊവ്വുള്ളതാകണമെങ്കിൽ മാതാപിതാക്കൾക്ക് തങ്ങളുടെ അവസ്ഥയിലേക്കും ദൃഷ്ടി പതിപ്പിക്കേണ്ടതുണ്ട്. തങ്ങളുടെ സുഹൃത്ത് ബന്ധങ്ങളെയും പ്രവർത്തനപരമായി ചൊവ്വുള്ളവരുമായി സ്ഥാപിക്കാൻ ശ്രമിക്കേണ്ടതാണ്. എന്തായാലും ചെറുപ്പകാലത്ത് അനുകരണശീലമുണ്ടാകുന്നു, ചുറ്റുപാടുകളുടെ സ്വാധീനവും മനസ്സിൽ കുടിയിരിക്കുന്നതാണ്. അഥവാ കുട്ടികളെ നല്ല അന്തരീക്ഷത്തിൽ വളർത്തുകയാണെങ്കിൽ അവർ നന്മകൾ തുറന്നുകൊണ്ടേ പോകുന്നതാണ്. അഥവാ ചീത്ത അന്തരീക്ഷത്തിലാണ് വളർത്തുന്നത് എങ്കിൽ അവർ ദുശ്ചൈതികൾ തുറന്നുകൊണ്ടേ പോകുന്നതാണ്. ദുശ്ചൈതികൾ ചെയ്യുന്നവരെ വലുതായ ശേഷം ഇത് ചെയ്യരുത്, ഇത് ചീത്ത പ്രവൃത്തിയാണെന്ന് പറഞ്ഞാൽ ആ സമയത്ത് അതവരുടെ കൈവിട്ടു പോയിട്ടുണ്ടാകും. പിന്നീട് മാതാപിതാക്കൾക്ക് തങ്ങളുടെ കുട്ടികൾ വഴിതെറ്റിപ്പോയി എന്ന് പരാതി ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. മാതാപിതാക്കളുടെ വളരെ വലിയ ഉത്തരവാദിത്തം തങ്ങളുടെ കർമ്മങ്ങളിലൂടെ കുട്ടികളെയും നമസ്കാരം നിലനിർത്തുന്നവരാക്കി മാറ്റുക, തങ്ങളുടെ കർമ്മങ്ങളിലൂടെ കുട്ടികളെയും സത്യത്തിൽ നിലയുറപ്പിക്കുന്നവരാക്കി മാറ്റുക. തങ്ങളുടെ കർമ്മങ്ങളിലൂടെ മറ്റ് ഉന്നതമായ സ്വഭാവ സവിശേഷതകൾ അവർക്ക് മുമ്പിൽ സമർപ്പിക്കുക. അങ്ങനെ അവരും ആ സ്വഭാവ ഗുണങ്ങളെ സാംശീകരിക്കുന്നവരായി തീരുന്നതാണ്. കള്ളസത്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് നിങ്ങളെ സ്വയം രക്ഷിക്കുകയും അതിലൂടെ നിങ്ങളുടെ കുട്ടികളെ സംരക്ഷിക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. പ്രവർത്തനപരമായി ചെറുപ്പത്തിൽ ഉണ്ടാക്കിയെടുത്ത ചിന്തകൾ എത്രത്തോളം സ്വാധീനമുണ്ടാകുന്നു എന്നതിന് ഹദ്രത്ത് മസീഹ മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു സഹാബിയുടെ ഉദാഹരണം നൽകിയിരിക്കുന്നു. അദ്ദേഹം സിഖുകാരിലെ ഉന്നത കുടുംബത്തിലെ അംഗമായിരുന്നു. പിന്നീട് അഹമ്മദിയാകുകയുണ്ടായി. ഇദ്ദേഹം പശുമാംസം കഴിക്കാറില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പശുമാംസം നിർബന്ധമായും കഴിക്കണമെന്ന് പറഞ്ഞ് ശല്യപ്പെടുത്തി. ഹദ്രത്ത് മസീഹ് മൗഊദ് പറയുന്നു, ഞാനൊരിക്കൽ കാണുകയുണ്ടായി, അതിഥി മന്ദിരത്തിൽ അദ്ദേഹം മുന്നിലും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പിന്നാലെയും പോകുന്നു. ഇന്ന് താങ്കൾക്ക് ഒരു കഷണം ഇറച്ചി ഞങ്ങൾ തീർച്ചയായും കഴിപ്പിക്കുമെന്ന് അവർ പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹം കൈകൂപ്പുകയാണ്, അപേക്ഷിക്കുകയാണ്, അള്ളാഹുവാണെ എന്നോട് നിങ്ങൾ ഇത് ചെയ്യരുത് എന്ന് പറയുന്നു. ഒരിക്കൽ ഇദ്ദേഹത്തിനോ അതോ മറ്റേതോ പുതിയതായി മുസ്ലിമായ വ്യക്തിക്കോ ഇവർ ഇറച്ചി കഴിപ്പിക്കുകയുണ്ടായി. ഏതുവരെയെന്നാൽ ആ വ്യക്തിക്ക് വെറുപ്പ് കാരണം ഛർദ്ദിക്കേണ്ടി വന്നു. അപ്പോൾ ഇത് ചെറുപ്പം മുതൽ തന്നെ മാട്ടിറച്ചിയോട് വെറുപ്പുണ്ടാക്കിയെടുത്തതിന്റെ ഫലമായിട്ടാണ്. വലുതായിട്ട് മുസ്ലിമായിട്ട് പോലും ആ അറപ്പ് നിലനിൽക്കുന്നു. വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ തന്റെ ആദർശങ്ങൾ അദ്ദേഹം മാറ്റിയെടുത്തു, പുതിയ വിശ്വാസം സ്വീകരിച്ചു. എന്നാൽ പ്രവർത്തന മാതൃക കൊണ്ട് മാതാപിതാക്കൾ അദ്ദേഹത്തിന് മാട്ടിറച്ചിയോട് വെറുപ്പുണ്ടാക്കിയെടുത്ത കാരണത്താൽ ആ വെറുപ്പ് ഇപ്പോഴും അകന്നിട്ടില്ല. അത് മുസ്ലിം മൗത്ത് പറയുന്നു, കർമ്മം എന്നത് പ്രത്യക്ഷത്തിൽ കാണപ്പെടുന്ന സാധനമാണ്, ആയതിനാൽ ആളുകൾ അതിനെ അനുകരിക്കുന്നു. ഈ വിത്ത് പിന്നീട് വളർന്നുകൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ വിശ്വാസം എന്നത് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയാത്ത സാധനമാണ്, ആയതിനാൽ ഇത് അതിന്റെ അതിർവരമ്പിനുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നു. ഇതിന്റെ ഉദാഹരണം ഈ രീതിയിൽ പറഞ്ഞിരിക്കുന്നു, വിശ്വാസം ഒരു ബഡ് ചെയ്ത വൃക്ഷത്തെ പോലെയാണ്. ഒരു പ്രത്യേക രീതിയിൽ അത് കൂട്ടിയിണക്കിയാൽ മാത്രമേ അതിൽ നിന്ന് ശാഖകൾ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ കർമ്മങ്ങളുടെ ഉദാഹരണം വിത്തിൽ നിന്നും മുളയ്ക്കുന്ന വൃക്ഷത്തെ പോലെയാണ്. അത് സ്വയം തന്നെ ഭൂമിയിൽ വേരുറപ്പിച്ചുകൊണ്ട് അനുയോജ്യമായ കാലാവസ്ഥയാണെങ്കിൽ വളർന്നു വരുന്നതാണ്. ആകയാൽ ദുഷ്കർമ്മങ്ങൾ വ്യാപിക്കുന്നത് വളരെ എളുപ്പത്തിലാണ്. ഇത് സമൂഹത്തിൽ തന്താങ്ങളുടെ ദുഷ്കർമ്മങ്ങൾ മുഖേനയും ചിലപ്പോൾ അന്യരുടെ ദുശ്ശൈലികൾ കാരണത്താലും വ്യാപിക്കുന്നു. അതായത് നന്മതിന്മകളുടെ വ്യാപനത്തിൽ ചുറ്റുപാടിന് വളരെയധികം സ്വാധീനമുണ്ട്. ആകയാൽ എല്ലായ്പ്പോഴും തന്നെ ഈ കാര്യങ്ങളെ നമുക്ക് നമ്മുടെ മുമ്പിൽ വെക്കേണ്ടതുണ്ട്. മറ്റു ചില പ്രേരക ഘടകങ്ങളുമുണ്ട്. ഇൻഷാല്ലാ വരും ദിവസങ്ങളിൽ ഞാൻ അതിനെക്കുറിച്ച് പരാമർശിക്കുന്നതാണ്. അല്ലാഹു തആല നമുക്ക് നമ്മുടെ സംസ്കരണത്തിലേക്കും നമ്മുടെ സന്താനങ്ങളുടെ പരിഷ്കരണത്തിലേക്കും ശ്രദ്ധിക്കുന്നതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഇന്ന് വളരെ ദുഃഖകരമായൊരു വാർത്തയുണ്ട്. നമസ്കാരത്തിന് ശേഷം ഞാനൊരു ജനാസയെ നമസ്കരിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട ഖാലിദ് അഹമ്മദ് അൽ ബറാഖി സാഹിബ് മർഹൂം സിറിയായുടേതാണ്. ഖാലിദ് ബറാഖി സാഹിബ് എഞ്ചിനീയർ ആയിരുന്നു. 37 വയസ്സ് പ്രായമായിരുന്നു അദ്ദേഹത്തിന്. ഇദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക് 1986 ദമിഷ്കിന്റെ നവായി പ്രദേശത്തുള്ള ഒരു ഗ്രാമത്തിൽ ആദ്യം ബയ്യത്ത് ചെയ്യുന്നതിനുള്ള വാഗ്ദാനം ലഭിച്ചു. ബയ്യത്തിന് ശേഷം അദ്ദേഹത്തിന്റെ പിതാവിന് എതിർപ്പിനും ഭീഷണിക്കുമൊപ്പം 1889 6 മാസം ജയിലും കടക്കേണ്ടി വന്നു. അതുപോലെ സമീപകാലത്ത് സിറിയയിൽ നടന്ന ഫസാദുകളിലും 2012 ഇദ്ദേഹത്തിന്റെ പിതാവിനെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ഖാലിദ് ബറാഖി സാഹിബിന്റെ എല്ലാ സഹോദരി സഹോദരന്മാരും ബാല്യകാലം മുതൽക്ക് തന്നെ അഹമ്മദികളാണ്. ഇദ്ദേഹത്തിനെ 18 സെപ്റ്റംബർ 2013 വൈകുന്നേരം അവിടുത്തെ ഇന്റലിജൻസ് ഏജൻസിയുടെ ഏതോ ഒരു ബ്രാഞ്ച് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അതിനുശേഷം ഇദ്ദേഹത്തിനെ കുറിച്ച് യാതൊരു വിധമായ അറിവും ആർക്കും ലഭിച്ചിട്ടില്ല. ഏതുവരെ എന്നാൽ 9 ഡിസംബർ 2013 ഇദ്ദേഹത്തിന്റെ പിതാവിനെ മിലിട്ടറി ഇന്റലിജൻസ് ഏജൻസിയുടെ ഒരു ബ്രാഞ്ചിൽ വിളിപ്പിക്കുകയുണ്ടായി. അവിടെ ഇദ്ദേഹത്തിന്റെ മകന്റെ പേപ്പറുകൾ കയ്യിൽ പിടിപ്പിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഒക്ടോബർ 28, 2013 ഇദ്ദേഹം വഫാത്തായി എന്ന് പറയുകയുണ്ടായി. ഇന്നാലില്ലാഹി വഇന്നാലൈഹി റാജിഊൻ. ഇദ്ദേഹത്തിന്റെ മൃതശരീരവും പിതാവ് നൽകിയില്ല. ഇവിടെ അദ്ദേഹത്തിന് ലഭിച്ച പീഡനങ്ങൾ കാരണമായി അദ്ദേഹം വഫാത്തായിരിക്കാനാണ് സാധ്യത എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഖാലിദ് അൽ ബറാക്കി സാഹിബ് നന്മയും തഖ്വയും സൽസ്വഭാവവും ദീനീയ അധ്യാപനങ്ങളുടെ സംരക്ഷകനുമായിരുന്നു. അവിടുത്തെ ധാരാളം അഹമ്മദികളും അനഹമ്മദികളും ഇതിനെ സാക്ഷ്യപ്പെടുത്തുന്നു. വിശുദ്ധ ഖുർആൻ തിലാവത്ത് ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന്റെ സ്വരം അസാധാരണമാം വിധം മനോഹരമായി തീരുമായിരുന്നു. വളരെ ലോലഹൃദയനും ആളുകളോട് ദയയുള്ളവനും തന്നിൽ അർപ്പിതമാക്കുന്ന ഏത് ജോലിയും വളരെ സന്തോഷത്തോടുകൂടി ചെയ്യുന്നവനും സഹായവും ആത്മാർത്ഥതയും ജമാഅത്ത് വ്യവസ്ഥയോടും ഖിലാഫത്തിനോടും സ്നേഹം ഉള്ളവനായിരുന്നു. തന്റെ രാജ്യത്തോടും മുഴുവൻ ജനസമൂഹത്തോടും സ്നേഹമുള്ള വ്യക്തിയായിരുന്നു. ഒരു ലോക്കൽ ജമാഅത്തിന്റെ പ്രസിഡന്റുമായിരുന്നു. ഈ സമയത്ത് സെക്രട്ടറി താലിമുൽ ഖുർആൻ ബഫയാർജി ആയിക്കൊണ്ട് സേവനം ചെയ്തു വരികയായിരുന്നു. മൂസിയായിരുന്നു. കൃത്യനിശ്ചയോടുകൂടി ചന്ത നൽകുന്ന വ്യക്തിയായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഭാര്യയും അഹമ്മദിയാണ്. 3 കുട്ടികളുണ്ട്. മകൾ ഷുറൂഖ്, മകൻ അഹമ്മദ് എന്നിവർ രണ്ടുപേരുടെയും പ്രായം 6 വയസ്സിൽ താഴെയാണ്. ഹസാമുദ്ദീൻ അദ്ദേഹത്തിന്റെ 3-ാമത്തെ കുട്ടി. ഇദ്ദേഹം അറസ്റ്റ് ആകുന്നതിന് ഏതാനും ദിവസം മുമ്പ് ജനിച്ച കുട്ടിയാണ്. വഖ്ഫേനോവിൽ അംഗമാണ് ഈ കുട്ടി. തന്റെ ഫേസ്ബുക്കിൽ അറസ്റ്റ് ആകുന്നതിന് മുമ്പ് ഖാലിദ് അൽ ബറാക്കി സാഹിബ് ഇങ്ങനെ എഴുതിയിരുന്നു, രാജ്യസ്നേഹം ഈമാന്റെ ആവേശമാണ്. അല്ലയോ നാഥ, ഞങ്ങളുടെ രാജ്യത്തെ സംരക്ഷിക്കണമേ. ഇതിന്റെ എല്ലാ പരാധീനകളിൽ നിന്നും നീ സ്വാതന്ത്ര്യം നൽകണമേ. ഇതിനെ മുമ്പത്തെക്കാൾ ഉപരി ശക്തവും മനോഹരവുമാക്കണമേ. ഇതിലെ നിവാസികളെ നിന്റെ സമീപസ്ഥരാക്കണമേ. ഈ രാജ്യവാസികളുടെ ഹൃദയങ്ങൾ തമ്മിൽ നീ ഇണക്കണമേ. ഇവരെ പരസ്പരം സ്നേഹിക്കുന്നവരാക്കി മാറ്റണമേ. അല്ലയോ അള്ളാഹുവേ, നീ എന്നേക്കുമായി ശാന്തി സമാധാനത്തെയും നന്മയെയും പ്രചരിപ്പിക്കുന്നതിനായി ഈ രാജ്യങ്ങളുടെ സജ്ജനങ്ങളെ സഹായിക്കണമേ. അള്ളാഹു ഈ രാജ്യത്തിനു വേണ്ടിയുള്ള ഈ ദുആ മുഴുവൻ മുസ്ലിം ലോകത്തിനു വേണ്ടിയും ഈ രാജ്യങ്ങൾക്ക് വേണ്ടിയും സ്വീകരിക്കുമാറാകട്ടെ. അങ്ങനെ ഈ രാജ്യത്തെ ഫസാദുകൾ അവസാനിക്കുമാറാകട്ടെ. തായൻ നദീസ പറയുന്നു, ഖാലിദ് ബറാഖി സാഹിബ് എന്നോട് ഇപ്പോഴും ഇമെയിൽ മുഖേന ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമായിരുന്നു. സിറിയയിൽ താമസിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇദ്ദേഹവുമായി പരിചയപ്പെട്ടു. വിനയത്തിന്റെയും ആതിഥേയത്തിന്റെയും ഉദാഹരണമായിരുന്നു ഇദ്ദേഹം. വളരെ വിനയാന്വിതനും സുസ്മരവദനനും എളിമയുള്ളവനുമായിരുന്നു. ദമിഷ്കിൽ ജമാഅത്തിന്റെ ഒരു വീടിലായിരുന്നു ഇദ്ദേഹം താമസിച്ചിരുന്നത്. അത് ഒരു ബർക്കത്തായി കൊണ്ടാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. അദ്ദേഹത്തിന് അറിവ് നേടാൻ എത്രമാത്രം ദാഹമുണ്ടായിരുന്നെന്നാൽ മിക്കപ്പോഴും തന്റെ ഒരു കസിനോടൊപ്പം ഞങ്ങളുടെ അടുത്തേക്ക് വരുമായിരുന്നു. അറിവുപൂർവമായ കാര്യങ്ങൾ സംസാരിക്കുമായിരുന്നു. ജമാഅത്തിന്റെ ഏത് ഗ്രന്ഥം ലഭിച്ചാലും വളരെ സ്നേഹത്തോടും ആവേശത്തോടും കൂടി വായിച്ചു തീർക്കുമായിരുന്നു. ജമാഅത്തിന്റെ പഴയ ലൈബ്രറിയിൽ നിന്നും ചില അറബി ഗ്രന്ഥങ്ങളും മാഗസിനായ അൽ ബുഷ്രയുടെ പഴയ പതിപ്പിൽ നിന്നും ലേഖനങ്ങൾ എടുത്തുകൊണ്ട് കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യുകയും അത് ഞങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യുമായിരുന്നു. വ്യത്യസ്തമായ ഗ്രന്ഥങ്ങൾ തർജ്ജമ ചെയ്തവയിൽ നിന്ന് പ്രൂഫ് റീഡിംഗിനും മറ്റും സഹായിക്കുമായിരുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിനോടും ഖിലാഫത്തിനോടും ആത്മാർത്ഥമായ സ്നേഹവും ഇഷ്കും ഉണ്ടായിരുന്നു. മസീഹ് മൗഊദ് ദിനത്തിനോട് അനുബന്ധിച്ച് MTAയിൽ വന്ന അറബി പ്രോഗ്രാം കണ്ടുകൊണ്ട് വളരെ ആവേശഭരിതനായിക്കൊണ്ട് സന്ദേശം അയക്കുകയുണ്ടായി. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു ഖസീദ വളരെ വേദനാദർഭരമായ ശബ്ദത്തിൽ ആലപിച്ച് ഇദ്ദേഹം റെക്കോർഡും ചെയ്തിരുന്നു. April 1, 2012 ഇദ്ദേഹം എനിക്ക് ഒരു കത്തെഴുതിയിരുന്നു. അതിന്റെ അവസാനത്തിൽ 2006 അദ്ദേഹം തനിക്കുണ്ടായ ഒരു കശ്മീനെ കുറിച്ച് ഇപ്രകാരം എഴുതുന്നു, ഈ ദർശനത്തിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലായത് ഭാരിച്ച ഉത്തരവാദിത്വവും പ്രധാനപ്പെട്ട ജോലികളും അദ്ദേഹത്തിന് ലഭിക്കുമെന്നും ദർശനത്തിൽ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നതിനും യാതൊരു ദൌർബല്യവും കാണിക്കാതിരിക്കുന്നതിനും താക്കീത് ചെയ്യപ്പെട്ടിരുന്നു. ഈ ദർശനമുണ്ടായതിനുശേഷം അദ്ദേഹം ജമാഅത്തിന്റെ സദറായപ്പോൾ ഇത് പൂർത്തിയായി എന്ന് അദ്ദേഹം കരുതുകയുണ്ടായി. എന്നാൽ ഈ ദർശനത്തിൽ ദൌർബല്യം പ്രകടിപ്പിക്കാതെ സത്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ജീവൻ ബലിയർപ്പിക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയിരുന്നത്. ഇത് പ്രത്യക്ഷത്തിൽ മനസ്സിലാകുന്നത് ഈ അവസ്ഥയിൽ അദ്ദേഹം ദീനിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈമാനിൽ കോട്ടം വരാത്ത നിലയിൽ തന്റെ ജീവൻ സമർപ്പിച്ചു എന്നതാണ്. അള്ളാഹു അദ്ദേഹത്തിന്റെ സ്ഥാനമാനങ്ങളെ ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. അവിടെ നമ്മുടെ മറ്റൊരു മുമ്പിലേക്കൊണ്ട് അഞ്ചും പർവേ സാഹിബ് അദ്ദേഹം എഴുതുന്നു, വളരെ ആത്മാർത്ഥയോടും അർപ്പണ മനോഭാവത്തോടും കൂടി പ്രവർത്തിക്കുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹം പറയാനുണ്ടായിരുന്നു, ഞാനിങ്ങനെ ചെയ്യുന്നത് ഞാനൊരു അഹമ്മദി ആയതുകൊണ്ടാണ്. അഹമ്മദികൾ സത്യസന്ധരും വിശ്വസ്തരും കഠിനാധ്വാനികളും സൽ സ്വഭാവികളുമാണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കട്ടെ. തബലീഗിന് വളരെ ആവേശമുള്ള ആളായിരുന്നു. ജോലി സ്ഥലത്ത് തബലീഗ് ചെയ്യുന്നത് അനുവദനീയമല്ലാത്ത കാരണത്താൽ അദ്ദേഹം പറയാറുണ്ടായിരുന്നു, ഞാൻ അഹമ്മദി സ്വഭാവമഹിമയിലൂടെ ആളുകളെ ആകർഷിക്കുന്നതാണ്. അങ്ങനെ ആളുകൾ സ്വയം ശ്രദ്ധിക്കുന്നവരായി തീരുന്നതാണ്. രാജ്യത്തോട് വളരെയധികം സ്നേഹമുള്ള ആളായിരുന്നു. അദ്ദേഹത്തിന്റെ മരണവും അത് തന്നെയാണ് തെളിയിക്കുന്നത്. അതുപോലെ തന്റെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും രാജ്യത്തെ സ്നേഹിക്കുന്നതിനെ കുറിച്ചും പറയുമായിരുന്നു. ഇതാണ് ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനമെന്നും അവരോട് പറയുമായിരുന്നു. ഞാൻ ഈ രാജ്യത്തിലെ അവസ്ഥകളെ സംബന്ധിച്ച് നൽകിയ ഖുത്ബകൾ അവരെ കേൾപ്പിക്കുകയും തീവ്രവാദപരമായ നയങ്ങളിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുകയും സമാധാനത്തോടെ കഴിയാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ചില കുബുദ്ധികൾ ഇദ്ദേഹത്തിന് എതിരിലായിരുന്നു. അവർ ഇദ്ദേഹത്തിനെതിരിൽ പ്രവർത്തിച്ചുകൊണ്ട് ഭരണകൂടത്തിലെ കാർമ്മികരുടെ പീഡനങ്ങൾ കാരണമായി അദ്ദേഹം ഷഹീദായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അള്ളാഹു ഇദ്ദേഹത്തിന്റെ സന്താനങ്ങൾക്കും ക്ഷമ പ്രദാനം ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്കും ക്ഷമ പ്രദാനം ചെയ്യുമാറാകട്ടെ.
അൽഹംദുലില്ലാഹ് ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل واللسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم وَلَذِكْرُ اللَّهِ أَكْبَرُ